കർത്താവിൻ്റെയും അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ ബെന്തക്കോസ് ദൈവസഭയുടെ 91st ജനറൽ കൺവെൻഷൻ്റെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ദൈവം ഈ വേദിയിൽ ഉപയോഗിച്ച അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ പാദം പതിഞ്ഞ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷാവേദിയിൽ എളിയവനായി എനിക്കും നിൽക്കുവാൻ മഹാദൈവം എന്നോട് കാണിച്ച കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് അവർ ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവർ, വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ ബേബി വർഗീസ് അവർ, അസോസിയേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ജോർജ് അവർ, ട്രഷറായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ ജോൺ ജോസഫ്, വിശേഷാൽ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ സീനിയർ ലീഡറായിരിക്കുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി ജോൺ അവർ, മറ്റ് ജനറൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വിശേഷാൽ കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ ഞാൻ അറിയിക്കി. ഇന്ന് നിങ്ങളോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് വേദി ഒരുക്കി തന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാരോട് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യത ഭൗമിക ജീവിതത്തിൽ എന്നുള്ളതാണ് ഇന്ന് രാത്രി നമുക്ക് പ്രസംഗത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം. ഒരു വാക്യം വായിച്ച് ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ധന്യനായ പൗലോസ് ലീഹ തിമത്യോസിന് എഴുതിയ 1 ലേഖനം 3 16 വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിച്ചു കേൾക്കാം.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു.
ഒരൊറ്റ പദം മതി, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിലൂടെ ഞങ്ങൾക്ക് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഈ രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടിരിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്ന ഇടത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ന് രാത്രി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഈ ഗ്രൗണ്ടിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വചനത്താൽ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ടും നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത ഭൗതിക ജീവിതത്തിൽ എന്ന വിഷയത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി ഞാൻ വായിച്ച കുറിവാക്യം, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. ഈ ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഉടയവനും സൃഷ്ടാവും കാരണഭൂതനും നിയന്ത്രണതാവുമായ ദൈവം ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് പരിമിതനായ മനുഷ്യനെ അവന്റെ ചെറിയ ചിന്ത കൊണ്ട് അവന്റെ ഭാവന കൊണ്ട് അളക്കുവാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന കാര്യമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് മുൻപോട്ട് പോകാൻ പോകുകയാണ്. തീ കത്തുന്ന പർവ്വതമായ സീനായിൽ തീവാറുന്ന പ്രമാണം മേടിക്കാൻ ദൈവം മോശയെ പർവ്വതമുകളിലേക്ക് വിളിക്കുകയാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും ധന്യനായ ഏകാധിപതിയും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ എന്റെ ദൈവം തന്റെ കോടാനുകോടി ദൈവമഹത്വത്തിന്റെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കടുകു മണിയുടെ കണികയുടെ അംശത്തിൽ സീനായിൽ ഇറങ്ങി വന്നു. സീനായിൽ ഇറങ്ങി വന്നപ്പോ പ്രമാണം എന്താണെന്നറിയാമോ? ആ ദൈവം ഇറങ്ങിയ പർവ്വതത്തെ ഒരു മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ തൊടാൻ പാടില്ല, തൊട്ടാൽ കല്ലെറിഞ്ഞു കൊള്ളേണം. അതേ ദൈവം തന്റെ ദൈവത്വത്തിന്റെ മുഴുവൻ മഹത്വവും വേണ്ടാന്ന് വെച്ച് ഈ മണ്ണിലേക്കിറങ്ങി വന്നപ്പോൾ
ഒരു രക്തസ്രത്വങ്ങളെ തൊട്ട് അത്ഭുത രോഗശാന്തി പ്രാപിക്കാൻ ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു. ഞാൻ അല്പം കൂടുതൽ വിശദീകരിച്ചോട്ടെ. ഇതേ ദൈവം തന്റെ കോടാനുകോടി ദൈവമഹത്വത്തിന്റെ ഒരു ചെറിയ കടുകുമണിയുടെ കണികയുടെ അംശത്തിൽ സീനായിൽ ഇറങ്ങി വന്നപ്പോ ആ ദൈവത്തെ അല്ല, ആ ദൈവം ഇറങ്ങിയ പർവ്വതത്തെ പോലും ഒരു മനുഷ്യന് തൊടാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. മറുപടി പൗലോസ് പറയുന്നുണ്ട്, 2 കൊരിന്ത്യ ലേഖനം 8:9, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എനിക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് ഒരാശാരി കുടുംബം അവൻ തെരഞ്ഞെടുത്തത് എന്റെ ദാരിദ്ര്യത്തിൽ, എന്റെ കഷ്ടതയിൽ, എന്റെ വേദനയിൽ, എന്റെ നൊമ്പരത്തിൽ രാത്രി വിശ്വസിക്കുന്നു. അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതെങ്കിലും എനിക്കറിയാം ഇവിടെ വന്നിട്ടുള്ള മഹാഭൂരിപക്ഷം ദൈവമക്കൾ ഇന്ന് രാത്രി പ്രസംഗശാസ്ത്രം അനുസരിച്ച് എന്റെ പ്രസംഗത്തിന്റെ പോയിന്റുകൾ വിലയിരുത്താനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഒട്ടനവധി പേർ മനസ്സു തകർന്നവരും ഹൃദയം ക്ഷീണിച്ചവരും സാമ്പത്തിക ബാധ്യതയിലും കടക്കെണിയിലും അകപ്പെട്ട് നാളെ എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് വ്യാകുലപ്പെടുന്നവരുമാണ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ തലച്ചോറിനെയല്ല, നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ഞാൻ പറയുന്നു, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ബാധ്യതയുടെ നടുവിൽ, നിന്റെ കടഭാരത്തിന്റെ നടുവിൽ, നിന്റെ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്നെ സഹായിക്കാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദരിദ്ര കുടുംബം തിരഞ്ഞെടുത്ത യേശുവിനെ ഈ രാത്രി മനസ്സു തുറന്ന് ആരാധിക്കാൻ എത്ര പേര് തയ്യാറാകും? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിസ്താര ഭയം കൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറയുന്നത് സമൃദ്ധി അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ സമൃദ്ധിയെ ഞാൻ എതിർക്കുന്നില്ല. എന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയാം, ധാരാളിത്തത്തിന് ധാരാളം തരുന്ന ദൈവമല്ല എന്റെ ദൈവം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആവശ്യമറിഞ്ഞ് എന്റെ ആവശ്യങ്ങളിൽ എന്നെ ജയകരമായി നടത്താൻ കരുത്തനായ ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. പെന്തക്കോസ്തുകാരെ, നമുക്കാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അർഹതയില്ലാത്ത നന്മ ദൈവം തന്നത്. പക്ഷെ സ്നേഹത്തോടും വിനയത്തോടും ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അർഹതയില്ലാത്ത എത്ര നന്മ കൈവെള്ളെ കൊണ്ട് തമ്പുരാൻ തന്നാലും അഹങ്കരിക്കാത്തൊരു ഹൃദയവും ദൈവത്തോടും നേരുള്ളൊരു മനസ്സും ധനം കൊണ്ടും മറ്റൊന്നും ചെയ്യാതെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വവും സുവിശേഷത്തിന്റെ വ്യാപ്തിയുമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിന്നെ ഓർക്കുന്നൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ധനത്തിൽ അഹങ്കരിച്ചാൽ എവിടെ മനുഷ്യൻ അഹങ്കരിക്കുന്നോ അവിടെ തൊടുന്നൊരു ദൈവമാണ് ഇന്ന് രാത്രി നാ സേവിക്കുന്ന ദൈവം. എന്റെ പ്രിയ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നിറയെ ഇലയുള്ള ഒരു പച്ചയ അത്തിമരത്തെ കണ്ടു, ഫലമില്ലായകയാൽ മിശിഹാതമ്പുരാൻ അതിനെ ശപിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു, ശിഷ്യന്മാർ അതുവഴി പോയപ്പോൾ അവർ കണ്ടു ആ അത്തിവേര് സഹിതം ഉണങ്ങിപ്പോയി. 24 മണിക്കൂറും മതി കേട്ടോ ഒരു പച്ചയ അത്തി വേര് സഹിതം ഉണങ്ങിപ്പോകാൻ. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കെതിരെ ജനം പിറുപിറുത്തു. ദൈവം പറഞ്ഞു ഓരോ ഗോത്രക്കാരൻ ഓരോ വടി കൊണ്ടുവരാൻ. 12 ഗോത്രങ്ങളും ഓരോ വടി കൊണ്ടുവന്നു. ഇന്ന് രാത്രി എഴുതി വെച്ചോ, മനുഷ്യൻ എത്ര പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാലും ആ പ്രശ്നം തീരുന്നത് അനുരഞ്ജനത്തിലൂടെയാ. എന്നാൽ തമ്പുരാൻ പ്രശ്നം പരിഹരിച്ചാൽ പാഴുതടച്ചു ദൈവം പ്രശ്നം പരിഹരിക്കും. ഇന്ന് രാത്രി എഴുതി വെച്ചോ, പാഴുതടച്ചു പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഉറപ്പുള്ളവർ കരം ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. 24 മണിക്കൂർ കഴിഞ്ഞു, വടി ഓരോന്നും പുറത്തെടുത്തു. പുറത്തെടുത്തപ്പോഴേ 11 വടി വച്ചതുപോലിരിപ്പുണ്ട്. എന്നാൽ ലേവി ഗോത്രക്കാരന്റെ അഹരോന്റെ പേരെഴുതിയ വടിയുണ്ടല്ലോ, അത് തളർത്തു, അത് പൂത്തു, അതിൻ്റെ അകത്ത് ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ച അത്തിയെ വേരു സഹിതം ഉണക്കിക്കാനും 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളിർപ്പിക്കാനും അതിൽ പൂവിടിവിപ്പിപ്പാനും അതിൽ ബദാം ഫലം കായ്പ്പിക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമെങ്കിൽ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നിനക്ക് സകലവും ധാരാളം അനുഭവിപ്പാൻ അവസരം തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ഇന്ന് രാത്രി മറക്കല്ലേ. എത്ര പേരത് വിശ്വസിക്കുന്നു, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ യേശു അറിഞ്ഞുകൊണ്ടൊരു ദരിദ്ര കുടുംബം തിരഞ്ഞെടുത്തു. രണ്ടു മൂന്നും കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പൊക്കോട്ടെ. രണ്ടാമത്തേത്, എന്റെ യേശുവിന്റെ ആ ജനനത്തിൽ കർത്താവ് കിടക്കുന്ന രംഗം നിങ്ങൾ ഓർത്തു നോക്കിക്കേ. കാലിത്തൊഴുത്തിൽ അവനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കിടത്തിയെന്ന്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കാലിത്തൊഴുത്തിൽ കിടത്തിയെന്ന് പറയുമ്പോ നിവർത്തികേടുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നിവർത്തികേടുകൊണ്ടല്ല കേട്ടോ. എന്റെ യേശു ഉദരത്തിൽ ഉരുവാകാൻ പോകുന്ന വിവരം ഗബ്രിയൽ ദൂതന മറിയോട് പറഞ്ഞത് അതേ ദൂതനാണ് സംശയ നിവാരണത്തിന് യോസഫിന്റെ അടുക്കൽ വന്നത്. യേശു പിറന്നു വീണ ശേഷം ഇടയന്മാരോട് അസദ്വർത്തമാനം അറിയിക്കാൻ വന്നത് ദൂതനാണ്. ദൂതൻ പാടാൻ തുടങ്ങിയപ്പോ കൂട്ടത്തിൽ പാടാൻ ദൂതന്മാര് വേറെയും എത്തി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, നിറഗർഭിണിയായി യോസഫും മറിയും ആ വഴിയമ്പലത്തിന് സമീപത്ത് നിൽക്കുമ്പോ ആ വഴിയമ്പലത്തിന്റെ അകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട്, ഏതെങ്കിലും മുറിക്കകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ നോക്കിക്കെ, ആ നിറഗർഭിണിയായ സ്ത്രീയെ കണ്ടോ, അവളുടെ പേരും മറിയ, അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് എന്റെ പുത്രനാ, അവന് പിറന്നു വീഴാൻ ഈ മുറി ഒന്ന് കാലിയാക്കി കൊടുക്കാമോ എന്ന് ദൈവം ഒരു ദൂതനെ വിട്ട് പറയിച്ചിരുന്നെങ്കിൽ എന്റെ ചിന്ത ആ വഴിയമ്പലത്തിന്റെ ഒരു മുറിയല്ല, ആ വഴിയമ്പലം മുഴുവൻ എന്റെ രക്ഷിതാവിന് പിറന്നു വീഴാൻ അവര് കാലിയാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ ആ വഴിയമ്പലത്തിന്റെ അകത്ത് ഒരു മുറിക്കകത്ത് എന്റെ രക്ഷിതാവ് പിറന്നു വീഴാൻ സ്വർഗം ഇടപെട്ടില്ല. പ്രത്യുത അവനെ ഒരു കാലിത്തൊഴുത്തിൽ കിടത്താന് എന്റെ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്. ഇന്ന് രാത്രി എഴുതി വെച്ചോ. പരിശുദ്ധാത്മാവ് ഒരു ദൂതനോട് പറയുന്നു, ചില വിഷയങ്ങളിൽ അടിയന്തരമായി ദൈവം ഇടപെട്ടാലേ തമ്പുരാനെ ഈ വിഷയത്തിനൊരു പരിഹാരമുള്ളൂ എന്ന്. നീ പ്രതീക്ഷിച്ച ചില വിഷയങ്ങൾക്കും ദൈവം ഇടപെടാതെ ദൈവം മൗനമായിരുന്നത് നിമിത്തം ഇന്ന് രാത്രി നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാനല്ല, പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നു. ദൈവം അപ്പോൾ അവിടെ ഇടപെടാഞ്ഞതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ കണ്ണിന് മുമ്പിൽ തെളിയിക്കപ്പെടുമെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറയുന്നു. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂതനോട് ശക്തമായി പറയുന്നു. നിങ്ങൾക്കറിയാമോ, യാക്കോബിന്റെ ഹൃദയമായിരുന്നു യോസഫ്. സഹോദരന്മാര് 10 പേര് അവനെ പിടിച്ച് പൊട്ടക്കുഴിയിലൊക്കെ ഇട്ടടിച്ചു മർദ്ദിച്ച് ഉടുപ്പൊക്കെ കീറി ഒരു മൃഗത്തിന്റെ രക്തത്തിന്റെ അകത്ത് മുക്കി യാക്കോബിനെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, യോസഫ് മരിച്ചു. ആ കീറിപ്പറിഞ്ഞ് അങ്കി നോക്കി യാക്കോബ് അനുഭവിച്ച വേദന, ദീർഘ വർഷങ്ങൾ ആ മനുഷ്യൻ നെടുവീർപ്പോടെ ചിന്തിച്ചു, ദൈവമേ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു. തികട്ടുന്ന വേദനകളും ഓർമ്മകളുമായി ആ മനുഷ്യൻ ജീവിതം തള്ളി നീക്കുക. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ, ഈ യാക്കോബിനോട് എത്രയോ പ്രാവശ്യം ദൈവം സംസാരിച്ചിട്ടുണ്ട്. ലൂസിൽ ദൈവം നേരിട്ട് സംസാരിച്ചില്ലേ? ലാബാന്റെ വീട്ടിൽ ദൈവം ഇടപെട്ടില്ലേ? മടങ്ങി വന്നപ്പോൾ ദൈവം ഇടപെട്ടില്ലേ? എത്രയോ പ്രാവശ്യം ദൈവശബ്ദം കേട്ട മനുഷ്യൻ ഈ മനുഷ്യന്റെ അടുക്കൽ ഒരിക്കലെങ്കിലും ദൈവം വന്നിട്ട് യാക്കോബെ നീ നിരാശപ്പെടുകയൊന്നും വേണ്ട, യോസഫേ മിസ്രയീമിലുണ്ട്, അവനെ ഞാൻ മാനിക്കാൻ പോകുക എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ യാക്കോബിന്റെ വേദന തീരില്ലായിരുന്നോ? പക്ഷെ പല പ്രാവശ്യം യാക്കോബിനോട് സംസാരിച്ച ദൈവം ആ വേദനയിൽ യാക്കോബിനോട് ഇടപെട്ടില്ല. എന്താ ഇടപെടാഞ്ഞത്? യോസഫ് എവിടെയുണ്ടെന്ന് യാക്കോബിനോട് ദൈവം പറഞ്ഞാൽ യാക്കോബ് അവിടെ പോയി മോനെ ഇങ്ങോട്ട് കൊണ്ടുവരും. മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തമ്പുരാന്റെ നിത്യ പദ്ധതി നടക്കില്ല. ഇന്ന് രാത്രി എഴുതി വെച്ചോ, നീ തകർന്ന ചില വിഷയങ്ങളിൽ എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ലെന്ന് നീ ചോദിക്കുന്ന ചില വിഷയങ്ങളിൽ തമ്പുരാൻ മൗനമായിരുന്നതിന്റെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് നിന്റെ കണ്ണിന് മുമ്പിൽ തെളിയിക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി പരിശുദ്ധ ആത്മാവ് ശക്തമായി ഇടപെടുക. അടുത്തൊരു പോയിന്റ് ഞാൻ അങ്ങനെ വിട്ടിട്ട് അവസാനത്തെ ചിന്തയിലേക്ക് വരിക. സമയം വളരെ ശീഘ്രഗതിയിൽ പോകുന്നത് കൊണ്ട് എന്റെ യേശുവിന്റെ ജീവിതം നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ചേ. സഹോദരങ്ങളെ, യേശുവിന്റെ ശിഷ്യന്മാര് വെറും മനുഷ്യര്. അവര് ദീർഘദൂര യാത്രകൾ, ഉറക്കളപ്പ്, പട്ടിണി, പൈതാഹം ഇതൊക്കെ ആകുമ്പോ മാനുഷികമായിട്ട് അങ്ങ് ക്ഷീണിക്കും. ക്ഷീണിതരായ ശിഷ്യഗണങ്ങളെ കുട്ടിക്കൊണ്ട് അവരുടെ വിശ്രമത്തിന് വേണ്ടി എന്റെ രക്ഷിത വേഗാന്ത സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ആവശ്യക്കാരായ പുരുഷാരം യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ച് ആ ഏകാന്ത സ്ഥലങ്ങളിൽ ചെന്നപ്പോ ആ ഈ ടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി പുരുഷാരത്തെ കണ്ടിട്ട് തന്റെ വാത്സല്യം നിധികളായ ശിക്ഷകണങ്ങളുടെ ക്ഷീണത്തെ പോലും അവഗണിച്ച് അവരോട് ദിനരാത്രങ്ങൾ സുവിശേഷം പ്രസംഗിച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഭക്തന്മാരിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ ഭക്തന്മാരുടെ നടുവിൽ ജീവിച്ചൊരു രക്ഷിതാവാണ് ഈ രാത്രി നാം സേവിക്കുന്ന നമ്മുടെ ദൈവമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉച്ചത്തിൽ ഈ രാത്രി കർത്താവിനെ സ്തുതിക്കുക. എന്തിനേറെ പറയുന്നു, ഭക്തന്മാരിൽ നിന്നും മാത്രമല്ലല്ലോ, ശത്രുക്കളിൽ നിന്ന് പോലും എന്റെ രക്ഷിതാവിനെ മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ തന്റെ പുറകെ തെറ്റിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ നടന്ന ശത്രുക്കളുടെ നെഞ്ചിനു നേരെ നസ്രായൻ വിരൽ ചൂണ്ടി ചോദിച്ചു, ആർ എന്റെ പാപത്തെ കുറിച്ച്, നിങ്ങളിൽ ആർ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തും? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർക്കും ദൈവമക്കൾക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും, ഭക്തന്മാരിൽ നിന്നും മാത്രമല്ല ശത്രുക്കളിൽ നിന്നുപോലും മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ ഒരു തുറന്ന പുസ്തകം പോലെ ഈ മണ്ണിൽ ജീവിച്ച എന്റെ രക്ഷിതാവിന്റെ സന്ദേശത്തിന്റെ വക്താവായി നിൽക്കാൻ ആ യേശുവിന്റെ പവിത്ര നാമം എന്റെ ആധാരത്തിൽ എടുക്കാൻ എനിക്ക് കൃപ തന്ന ദൈവമേ അങ്ങയ്ക്ക് നന്ദി എന്ന് പറയാൻ എത്ര പേര് ഈ രാത്രി തയ്യാറാകും? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തൊരു പ്രധാന ചിന്ത കൂടി പരിമിതമായ സമയം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്തിനേശു ജഡത്തിൽ ഇവിടെ വെളിപ്പെട്ടു? സഹോദരങ്ങളെ, ഒന്ന്, യേശുവിന്റെ ജഡത്തിലെ വെളിപ്പാട് ദൈവ കരുണയുടെ പ്രദർശനം, രണ്ടാമത്തെ പ്രദർശനം ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. എന്നാണ് ഏദനിലെ പാപം, ഏദനിലെ പാപം മൂന്നാണ്, ആ മൂന്ന് പാപങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്നാമത്തെ പാപം ഇതാണ്, മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു. ശ്രദ്ധിക്കുക, ഹവ്വായോട് പിശാചി എന്ന് ചോദിക്കുന്നു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ പറയുന്ന മറുപടി, തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ, അവൾ നുണ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. എന്താണ് ആ മറുവശം? ഇത് തൊടരുതെന്ന് പോലും ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യസന്ധമായി പരമാർത്ഥമായി അവൾ ആ കൽപ്പന പാലിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊരർത്ഥം കൂടി അവിടെ ഇല്ലേ? അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും ആ പാപക്കനി പറിച്ചു തിന്നാൻ അവൾക്ക് എങ്ങനെ ഇടവന്നു? അവിടെയാണ് നമ്മുടെ ചിന്തയുടെ പ്രസക്തി. പിശാച് അവളോട് ചോദിക്കുന്നു, എന്തിനാ ഇത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞെന്നറിയാമോ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അപ്പോഴാണ് ഹവ്വ ചിന്തിക്കുന്നത്, അത് പറ, അത് പറ, ഇത് തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുന്നത് എന്താ തിന്നരുതെന്ന് പറഞ്ഞത്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ദൈവം ഇത്ര സ്നേഹവാനൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇത് തിന്നാൽ ഞങ്ങൾ ദൈവത്തെ പോലാകും. ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ ഏദനിലെ ഒന്നാമത്തെ പാപം, മനുഷ്യൻ ദൈവ സ്നേഹത്തെ സംശയിച്ചു. ദൈവ സ്നേഹത്തെ സംശയിച്ച് പർദീസ നഷ്ടപ്പെട്ട്, തേജസ് നഷ്ടപ്പെട്ട്, ദൈവവുമായുള്ള സ്നേഹ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ട് തന്നിൽ നിന്നകന്നു പോയ മനുഷ്യനോട്, മനുഷ്യ നീ എന്റെ സ്നേഹത്തെ സംശയിച്ച, നിന്റെ അവകാശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടതെങ്കിൽ ഇതേ ചരിത്രത്തിൽ ഒന്നുകൂടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തെളിയിച്ചു തരികയാ. ഏതാ ആ വ്യക്തമാക്കൽ? ഇന്ന് രാത്രി നിങ്ങൾ അതിനെ ദൈവശാസ്ത്രമായി എടുക്കരുത്. എന്റെ ദൈവം തന്റെ ഹൃദയം പറിച്ചെടുത്ത് ക്രൂശിൽ വച്ചിട്ട് മനുഷ്യനോട് പറഞ്ഞു, നീ എന്റെ സ്നേഹത്തെ സംശയിച്ചാണ് എന്നിൽ നിന്ന് അകന്നു പോയതെങ്കിൽ അടുത്തുവാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുന്നു. അതാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. എന്റെ സ്നേഹത്തെ സംശയിച്ചു പോയ മനുഷ്യ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഒന്ന് തെളിയിക്കാൻ പോവാ. എങ്ങനെ തെളിയിക്കാൻ പോകുന്ന? നീ എന്നെ പോലാകുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്നല്ലേ നീ പറഞ്ഞത്? പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ നിന്നെ പോലാകാൻ പോവുക. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? നീ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമില്ലെന്ന് ചിന്തിച്ചല്ലേ നീ എന്നിൽ നിന്നാകുന്നു പോയത്? പക്ഷെ ഞാൻ നിനക്ക് തെളിയിക്കാൻ പോകുന്നു, നിന്നോടുള്ള എന്റെ സ്നേഹം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു. ഞാൻ നിന്നെ പോലെ ബലഹീന ശരീരത്തിൽ പാപമൊഴികെ സകലത്തിലും നിനക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, എനിക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട എന്റെ യേശു എന്നോടുള്ള ദൈവ സ്നേഹത്തിന്റെ അനർഗളമായ വെളിപ്പാടാണെന്ന് ഈ രാത്രി കൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഒരു മിനിറ്റ് കൂടി അടുത്തൊരു പദം പറയാൻ നിങ്ങൾക്ക് അവസരം വരണം കേട്ടോ. നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല സഹോദരങ്ങളെ, യേശു നമ്മെ രക്ഷിക്കുക മാത്രമല്ല, അവൻ ഒരു ജഡ ശരീരത്തിൽ ഈ മണ്ണിൽ വന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഗുണം കേട്ടുകൊള്ളുക, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ തന്നെ നാം ആകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ, യേശുവിനെ പോലെ എന്നെ നിത്യതയിൽ തന്റെ പുത്രന് തുല്യ പങ്കാളിയായി, തന്റെ പുത്രനെ പോലെ എന്നെ ഇരുത്താനാണ് സ്വർഗം തന്റെ പുത്രനെ എനിക്ക് വേണ്ടി ഒരു ജഡ ശരീരത്തിൽ ഈ മണ്ണിലേക്ക് അയച്ചത്. ഇന്ന് രാത്രി ആ ദൈവം കൃപയോർത്ത്, ദൈവ സ്നേഹമോർത്ത് കരമുയർത്തി സ്തോത്രം പറയാൻ എത്ര പേര് തയ്യാറാകും? ഒരു മിനിറ്റ് എല്ലാ കരങ്ങളും അടിച്ച് ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? എല്ലാ കരങ്ങളും അടിച്ച് ആധാരം ചലിപ്പിച്ച് അന്യഭാഷയിൽ ഈ രാത്രി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്നെ നിത്യതയിൽ എത്തിക്കാൻ തന്റെ പുത്രന്റെ സകല അവകാശങ്ങൾക്കും എന്നെ കൂട്ടവകാശിയാക്കാൻ യേശു ജഡത്തിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു.
എല്ലാവർക്കും വിശേഷ ഈ സമയം എനിക്ക് അനുവദിച്ചു തന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരോട് ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.